അപ്പോസ്തലനായ പൗലോസ് സ്നേഹത്തിന്റെ അധ്യായമായിട്ട് 1 കൊരിന്ത്യർ 13 നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. പൗലോസ് എഴുതിയ ആ അധ്യായം സ്നേഹത്തെക്കുറിച്ച് വ്യാപകമായിട്ട് വാദവരാതെ സംസാരിക്കുമ്പോൾ അത് അവസാനിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അതിന്റെ 12-ാം വാക്യം, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമുകയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അപ്പോൾ എന്ന് പറയുമ്പോൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്? നിത്യതയാണ്. കർത്താവിനോടൊപ്പമായിരിക്കുന്ന ആ സമയമാണ്. അന്ന് ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും, ഇപ്പോൾ ഞാൻ അംശമായിട്ട് അറിയുന്നു. ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഒരു തുടർച്ചയാണ്, അതിന്റെ തന്നെ ഒരു പൂരകമായ ഒരു കാര്യമാണ് നിത്യത എന്ന് ഈ വചനങ്ങൾ സാക്ഷിക്കുന്നു. നോക്കുക, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണും, അന്ന് നമ്മൾ എന്ത് ചെയ്യും? മുഖാമുഖമായി കാണും. ഇന്ന് ഞാൻ ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷം ശിശുവിനുള്ള ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ. നാം പലപ്പോഴും ഇന്ന് ഞാൻ കണ്ണാടിയെ കടമൊഴിയായി കാണുന്നു അന്ന് വളരെ വ്യക്തതയോടെ പൂർണ്ണതയോടെ കാണും. അതിന്റെ തൊട്ട് താഴെയുള്ള വാക്യം, ഇപ്പോൾ ഞാൻ അംശമായിട്ട് അറിയുന്നു, അന്ന് ഞാൻ കൂടുതൽ വ്യക്തതയോടെ പൂർണ്ണമായിട്ട് അറിയും എന്നാണ് പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. എന്നാൽ ആ വാക്യം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെയല്ല ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴേ ഞാൻ അംശമായിട്ട് അറിയുന്നു, അപ്പോഴോ അന്നോ ഞാൻ എങ്ങനെ അറിയപ്പെട്ടോ അതുപോലെ തന്നെ ഞാൻ അറിയപ്പെടും എന്നാണ് ആ വാക്യം പറയുന്നത്. ശ്രദ്ധിച്ചോ, നിങ്ങൾ തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ഞാൻ ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ ഭാഗികമായിട്ട് അറിയുന്നു, അത് ഞാൻ ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് അറിയും. എന്നാൽ അതിനേക്കാൾ അതിന് ഊന്നൽ നൽകി പൗലോസ് പറയുന്നത്, അന്ന് ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അതായത് എന്നെ ദൈവം ഇന്ന് ഏതളവിൽ അറിയപ്പെട്ടിരിക്കുന്നു, ആ അളവിലാണ് ഞാൻ നിത്യതയില് നിത്യകാലം അറിയപ്പെടാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനം നമുക്ക് വളരെ വളരെ നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു വചനമാണ്. നാം ഈ ജീവിതകാലം എത്ര സൂക്ഷ്മതയോടെ ചിലവഴിക്കണം എന്നുള്ളതിലേക്കാണ് ഈ വാക്ക്, ഈ വാചകങ്ങളെ വിരല ചൂണ്ടുന്നത്. ഇന്ന് ഞാൻ എങ്ങനെ അറിയപ്പെടും, ദൈവം ഇന്ന് എന്നെ എങ്ങനെ അറിയുന്നു, ആ നിലയിൽ അന്ന് ഞാൻ നിത്യകാലം അറിയപ്പെടും. സ്വർഗത്തിൽ ആ നിലയിലായിരിക്കും, നിത്യതയിൽ ഞാൻ ആ നിലയിലായിരിക്കും എന്ന് പൗലോസ് ഇവിടെ പറയും. നമ്മള് വില്യം ബൂത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സ്വപ്നത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും സഹോദരന്മാരെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ശരാശരി ക്രിസ്ത്യാനിയായിരുന്നപ്പോ അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായി. താന് സ്വർഗത്തിൽ ചെന്നു, പക്ഷേ താന് അന്ന് ആ ശരാശരി ക്രിസ്ത്യാനി ദൈവത്തെ അറിഞ്ഞ ഒരു തലത്തിൽ മാത്രമേ തനിക്ക് അവിടെയും ദൈവത്തെ സമീപിക്കാനായിട്ട് കഴിയുന്നുള്ളൂ, ദൈവത്തെ അറിയാനായിട്ട് കഴിയുന്നുള്ളൂ. അത് കണ്ട് വില്യം ബൂത്ത് കരഞ്ഞുപോയി. ഒടുവിൽ അദ്ദേഹം സ്വപ്നത്തിൽ നിന്നുണർന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തെ പരമാവധി അറിയും, അല്ലെങ്കിൽ ദൈവത്താന് കൂടുതൽ അറിയപ്പെടും എന്ന് താൻ ഒരു തീരുമാനമെടുത്തു. അതാണ് തന്റെ ശുശ്രൂഷയെ ജീവിതത്തെ വ്യത്യാസമാക്കിയത് എന്ന് നാം പറയാറുണ്ട്. ഇപ്പോൾ പ്രിയമുള്ളവരെ, നാം ഈ വായിച്ച വാക്യത്തോടുള്ള ബന്ധത്തിൽ, നാം ഈ ഭൂമിയിൽ ദൈവം നമ്മളെ എങ്ങനെയാണോ അറിയുന്നത്, നാം എങ്ങനെയാണോ ദൈവത്താല് അറിയപ്പെടുന്നത്, അതുപോലെ നാം അന്ന് നിത്യതയില് നിത്യകാലം അറിയപ്പെടും എന്നുള്ള വാക്യം നമുക്ക് ഇവിടെ വെച്ച് തന്നെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം ഓ ദൈവത്തെ കൂടുതൽ അറിഞ്ഞവരായിട്ട് ആ നിലയില് ജീവിതത്തില്, ക്രിസ്തീയ ജീവിതത്തില് ഒരു പുരുഷപ്രായത്തിലെത്തിയവരായിട്ട്, ഒരു പക്വതയിലെത്തിയവരായിട്ട്, ദൈവത്തെ കൂടുതൽ അറിഞ്ഞവരായിട്ടും ദൈവത്താല് കൂടുതൽ അറിയപ്പെട്ടവരായിട്ടും ഇരിക്കാനുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഉണർത്തുന്നത്. നമുക്കിവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ ചെറിയ അളവില് നമുക്ക് അറിയാനായിട്ട് കഴിയും, വലിയൊരളവില് ദൈവത്തെ അറിയാനായിട്ട് കഴിയും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ശിശു ഒരു കൊച്ചുകുട്ടിയെ പോലെ അതിന്റെ പ്രാഥമികമായ ഒരു തലത്തില് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്റെ രക്ഷ ഉറപ്പാക്കി സഭയിൽ കൃത്യമായിട്ട് വരുന്നു, കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് നടക്കുന്നു, എന്റെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞാൽ കേൾക്കുന്നു. ഈ നിലയിൽ തൃപ്തനായിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ അതൊരു സാധാരണ അർത്ഥത്തിലാണ് പറയുന്നത്, ഒരു പ്രാഥമികമായ തലങ്ങള് ആദ്യ പാഠങ്ങൾ മാത്രം അറിഞ്ഞവനായിട്ട് ഇരിക്കാനായിട്ട് കഴിയും. എന്നാൽ അതിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് പക്വത പ്രാപിക്കാനായിട്ടും പുരുഷപ്രായത്തിലെത്താനായിട്ടും നമുക്ക് കഴിയും. അന്ന് നാം ഈ ഭൂമിയിൽ വെച്ച് ഏതളവ് വരെ നമ്മുടെ ആത്മീയ പക്വത എത്തിയോ ആ അളവില് അന്ന് നിത്യതയില് നാം നിത്യകാലം അറിയപ്പെടും എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്താൽ അറിയപ്പെടുന്നു എന്ന് പറയുമ്പോ എന്താ, ദൈവത്താല് നാം ഏത് തലത്തിൽ അറിയപ്പെടുന്നു? ദൈവത്താൽ അറിയപ്പെടുന്നു എന്ന് പറയുമ്പോ ദൈവം നമ്മളെ അറിയുന്ന ഒരു കാര്യവും അതിന്റെ അകത്ത് അന്തർഭവിച്ചിട്ടുണ്ട്. ദൈവത്താൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല. രണ്ടു പേര് തമ്മിൽ അറിയുക എന്ന് പറയുമ്പോ ഒരാൾ മാത്രം മറ്റേയാളിനെ ഏകപക്ഷീയമായിട്ട് അറിയയില്ല, മറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഒരു അറിവുണ്ട്. ഭാര്യയെ ഭർത്താവും, ഭർത്താവ് മാത്രം ഭാര്യയെ അറിയുന്നു, ഭാര്യ ഭർത്താവിനെ അറിയാതിരിക്കുന്നു, അങ്ങനെയല്ല. അവർ തമ്മിൽ ബന്ധപ്പെടുമ്പോഴ്, കാര്യങ്ങൾ പങ്കിടുമ്പോഴ്, സംസാരിക്കുമ്പോഴ് അവരെ അന്യോന്യം അറിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ, ദൈവത്താല് ഞാൻ അറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഓ ഈ ഭൂമിയിലെ ജീവിതത്തില് ഞാൻ ദൈവത്തെ എങ്ങനെ അറിയുന്നു എന്നുള്ള കാര്യം അതാണ് നമുക്ക് മാനദണ്ഡമായിട്ട് എടുക്കാനായിട്ട് കഴിയുന്നത്. നാം ഒരു കാര്യം ഓർത്തിരിക്കണം, നാം ദൈവത്തെ അറിയുന്ന ഒരു അളവിൽ മാത്രമേ ദൈവവും നമ്മെ അറിയുന്നുള്ളൂ. ദൈവത്തിന് എല്ലാ കാര്യവും അറിയാം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ദൈവം എല്ലാം അറിയുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തിപരമായ തലത്തിൽ നാം എത്രത്തോളം ദൈവത്തെ അറിയുന്നോ, നാം എത്രത്തോളം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കുന്നോ, ആ ഒരു കാര്യത്തിന് ആനുപാതികമായിട്ടാണ് ദൈവം നമ്മെയും അറിയുന്നത്. ഓ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോ നമുക്ക് അന്ന് ഏറ്റവും പക്വതയിലെത്തിയവരായിട്ട് ദൈവത്താല് നിത്യകാലം അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നാം എന്തു ചെയ്യണം? ഇന്ന് ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയണം, ദൈവത്തെ കൂടുതൽ രുചിച്ചറിയണം, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കണം, ദൈവവുമായിട്ട് കൂടുതൽ അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരണം. നാം കഴിയുന്നതോറും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വർദ്ധിച്ചു വരണം. അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ദൈവം നമ്മളെയും കൂടുതൽ അറിയും. അവിടെ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നാം ഏതൊരു ഘട്ടത്തിലെത്തിയോ ആ നിലയിൽ നമ്മൾ നിത്യകാലം അറിയപ്പെടും എന്നുള്ളത് നമുക്ക് വെല്ലുവിളി തരുന്നതും ഉത്സാഹം തരുന്നതുമായ ഒരു കാര്യമാണ്. ദൈവത്തെ അറിയില്ല, കർത്താവ് പറഞ്ഞ ഒരു ഉപമ ഓർക്കുന്നുണ്ടല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിലാണ് ആ ഉപമ നമ്മൾ കാണുന്നത്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു ഉപമയാണ്. 19 അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 13 മുതലുള്ള വചനങ്ങളിൽ നാം ആ ഭാഗം കാണുന്നുണ്ട്. ഒരു രാജാവ്, ഒരുവൻ കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി അവൻ ദൂരദേശത്തേക്ക് പോകുമ്പോൾ 10 ദാസന്മാരെ വിളിച്ചു. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും കൂടെ 10 ദാസൻ വെള്ളി കൊടുത്തു. അങ്ങനെയുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര വെള്ളി കിട്ടി? കുഞ്ഞുങ്ങൾക്കാർക്കെങ്കിലും പറയാമോ? കണക്കാണ്, കൊച്ചു കണക്കാണ്, മനക്കണക്കാണ്. 10 പേരുണ്ട്, അവർക്കെല്ലാം കൂടെ 10 റാത്തൽ വെള്ളി കൊടുത്തു. ഒരാൾക്ക് എത്ര വെള്ളി കിട്ടി? ഒരു റാത്തൽ കിട്ടി. എല്ലാവർക്കും ഓരോ റാത്തൽ വെള്ളി മാത്രമേ കിട്ടിയുള്ളൂ. നാം ഇതിനെ പലപ്പോഴും 5 താലന്ത് 3 താലന്ത് ആ ഉപമയോട് ചേർത്ത് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു ഉപമയാണ്. ഇവിടെ ഇതാ, എല്ലാവർക്കും 10 പേരുണ്ട്, 10 പേർക്കും ഒരേ തരത്തില് ഒരേ റാത്തൽ വെള്ളിയാണ് കിട്ടിയത്. ഇത് എന്തിനെ കാണിക്കുന്നു? തീർച്ചയായിട്ടും ഇത് കഴിവിനേക്കാൾ അപ്പുറത്ത്, താലന്തിനേക്കാൾ അപ്പുറത്ത് നമുക്ക് കിട്ടിയ ഒരു ജീവിതത്തെയാണ് കാണിക്കുന്നത്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. കൂടെ കൂടെ നമ്മൾ ഇവിടെ പറയാറുണ്ട്, അത് കേട്ടാത്തൊന്നും ഒത്തിരി ജീവിതമുണ്ടെന്ന് ആർക്കോ തെറ്റിദ്ധാരണയുണ്ടോ ഉള്ളതുപോലെ. ചിലപ്പോൾ നമ്മുടെയൊക്കെ പെരുമാറ്റമൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നും. പക്ഷേ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, നമുക്ക് ആകെപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. ഒരു റാത്താൽ വെള്ളിയെ നമുക്ക് തന്നിട്ടുള്ളൂ. എല്ലാവർക്കും ദിവസത്തിന് 24 മണിക്കൂറേ ഉള്ളൂ. എല്ലാവർക്കും വർഷത്തിന് 365 ദിവസമേ ഉള്ളൂ. ആർക്കും കൂടുതലും കൊടുത്തിട്ടില്ല. ഇവിടെ ഇതാ, 10 ദാസന്മാരെ ഓരോ റാത്തൽ വെള്ളി വീതം ഏറ്റുവാങ്ങിയപ്പോ ആദ്യത്തെ ആളോട് കണക്ക് തീർത്തപ്പോ ആദ്യത്തെ ആൾ എന്ത് ചെയ്തു? അവൻ, കർത്താവേ നീ തന്ന ഒരു നാക്കൽ കൊണ്ട് ഞാൻ 10 നാക്കൽ സമ്പാദിച്ചിരിക്കുന്നു. 16-ാമത്തെ വാക്യത്തിലെ ആദ്യത്തെ ആള് മറുപടി പറയുന്നു, യേശു അപ്പോ രാജ്യത്വം പ്രാപിച്ചു വന്ന ആൾ എന്ത് ചെയ്തു? അവനവനോട് നല്ല ദാസനെ, നീ അത്യല്പത്തിലെ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാം എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തെ ആൾ വന്നു, രണ്ടാമത്തെ ദാസൻ. ആ ദാസന്റെ കയ്യിലും 1 റാത്തൽ വെള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ, തുല്യമായ അവസരം. പക്ഷേ അയാൾ എന്ത് ചെയ്തു? അയാൾ അതുകൊണ്ട് 5 റാത്തൽ കൂടെ സമ്പാദിച്ചു. ഉടനെ 19-ാമത്തെ വാക്യത്തിൽ ആ കുലീനായ ആൾ രാജ്യത്വം പ്രാപിച്ചു വന്ന ആൾ പറയുന്നു, നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്ക എന്ന് പറയും. ശ്രദ്ധിക്കണമേ, അടുത്ത വാക്യമാണ് ശ്രദ്ധേയമായ വാക്യം. മറ്റൊരുത്തൻ വന്നു, മൂന്നാമൻ വന്നു, കർത്താവേ ഇതാ നിന്റെ റാത്തൽ, ഞാൻ അതൊരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു, നീ വെക്കാത്തതെടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവനവനോട്, 22-ാം വചനം, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും, ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവനെ ശകാരിക്കുകയും അവനിൽ നിന്ന് ആ റാത്തൽ എടുത്ത് മറ്റൊരാൾക്ക്, നന്നായിട്ട് വ്യാപാരം ചെയ്ത ഒരാൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. ഇവിടെ എന്താ? മൂന്നാമനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രശ്നം എന്തായിരുന്നു? മൂന്നാമൻ എന്തുകൊണ്ടാ വ്യാപാരം ചെയ്യാതിരുന്നത്? അവൻ തന്നെ അതിന്റെ കാരണം പറയുന്നുണ്ട്. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ. അങ്ങനെയാണ് ഈ യജമാനെ ആ പ്രത്യേകം തിരിച്ചറിഞ്ഞത്. ഓ, ഈ ഉപമയെന്ന് പറയുന്നത് നമ്മുടെ താലന്റുകളെ വ്യാപാരം ചെയ്യുന്ന ഉപമയ്ക്കപ്പുറത്ത് നാം ദൈവത്തെ ഏതളവിൽ അറിയുന്നു എന്നതിന് ഊന്നൽ നൽകുന്ന ഒരു ഉപമയാണ്. പ്രിയമുള്ളവരെ, ഈ മൂന്നാമത്തെ മനുഷ്യൻ പറയുന്നത് എന്താ? ഞാന് നിന്നെ മനസ്സിലാക്കിയതിന് മറ്റുള്ളവർ മനസ്സിലാക്കിയതുപോലെയല്ല. നിന്നെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കിയത്? നിന്നെ ഒരു കഠിന മനുഷ്യൻ എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അങ്ങനെ അറിയുന്നു, നീ അങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞ്, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു. ഒന്നാമനും രണ്ടാമനും അവർക്കെങ്ങനെയാണ് കിട്ടിയ ഓരോ റാത്തൽ വെള്ളി കൊണ്ട് 10 റാത്തലൂടെയും 5 റാത്തലൂടെയും സമ്പാദിക്കാനായിട്ട് കഴിഞ്ഞത്? അവർക്ക് അവരുടെ യജമാനെ കുറിച്ച് വ്യത്യസ്തമായ ഒരു പിക്ചറായിരുന്നു ഉണ്ടായിരുന്നത്, വ്യത്യസ്തമായ ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അവർ വിചാരിച്ചു, ഞങ്ങളുടെ യജമാനൻ, ഞങ്ങളെ സ്നേഹിക്കുന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ, അവനോടുള്ള സ്നേഹത്തിൽ അവൻ എന്നെ ഏൽപ്പിച്ചത് ഞാന്, ഓ അതെത്രയും വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കും. ഒന്നാമൻ ആ നിലയില് അവന്റെ ജീവിതം മുഴുവൻ അതിനായിട്ട് കൊടുത്തു, അവന്റെ സമയം മുഴുവൻ അതിനായിട്ട് കൊടുത്തു. അവന് ഓ ഏകാഗ്ര ഹൃദയത്തോടെ യജമാനനോടുള്ള സ്നേഹത്തിൽ നിന്ന് അവനെ വ്യാപാരം ചെയ്തു. അതിന് പ്രതിഫലമുണ്ടായി. എന്താണ്? 10 റാത്തലൂടെ അവന് സമ്പാദിക്കാൻ കഴിഞ്ഞു, 10 പട്ടണത്തിന് അധിപനായിരിക്കാൻ അവന് കഴിഞ്ഞു. രണ്ടാമനും യജമാനനെ നല്ല നിലയിലാണ് തിരിച്ചറിഞ്ഞത്. യജമാനനെ അവൻ മനസ്സിലാക്കിയത് തന്നെ സ്നേഹിക്കുന്ന, തന്നോട് കരുണയുള്ള, തന്നോട് ദയയുള്ള, തന്നെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തയുള്ള നല്ല യജമാനൻ. ആ യജമാനനെ അവനെനിക്ക് 1 റാത്തൽ വെള്ളി തന്നപ്പോ ഞാൻ അതുകൊണ്ട് എത്രയും യജമാനന് ലാഭമുണ്ടാക്കും. ആ സ്നേഹത്തിൽ അവൻ ആ നിലയിൽ ചിന്തിച്ചു. ഒന്നും രണ്ടും ആളുകളെ ദൈവത്തിന്റെ ആ യജമാനന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ മൂന്നാമന്റെ പ്രശ്നം എന്തായിരുന്നു? മൂന്നാമൻ കേവലം മടിയനായിരുന്നു എന്നുള്ളതല്ല, അവന്റെ തിരിച്ചറിവിന്റെ പ്രശ്നമാണ്. അവൻ പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. നീ കഠിന മനുഷ്യൻ എന്നവൻ ചിന്തിച്ചു പോയി. പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം നമ്മുടെ ദൈവത്തെ എങ്ങനെ അറിയുന്നു? നാം അറിയുന്നതിന് ആനുപാതികമായിട്ടാണ് ദൈവത്തിനായിട്ട് നാം നമ്മളെ തന്നെ കൊടുക്കുന്നത്. ഒന്നാമത്തവനും രണ്ടാമത്തവനും പൂർണ്ണമായിട്ട് ദൈവത്തിനായിട്ട് തങ്ങളെ തന്നെ കൊടുക്കുകയും ആ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ മൂന്നാമനൊരു ധാരണാപക്ഷമുണ്ടായി. യജമാനൻ ഒരു കഠിന മനുഷ്യനാണ്, അവനെ ഭയപ്പെട്ടു. ദൈവത്തിന്റെ മക്കളായി നമ്മളെ വിളിച്ചിരിക്കുമ്പോ, അല്ലെങ്കിൽ അവിടുത്തെ ദാസന്മാരായി നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുമ്പോ ദൈവത്തെക്കുറിച്ച് ഏറ്റവും ശരിയായ ഒരു ധാരണ, ദൈവത്തിന്റെ ദയയെയും ദൈവത്തിന്റെ കരുണയെയും നാം മനസ്സിലാക്കുന്നവരായിട്ട് നാം ആയിത്തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ ദൈവം ആ നിലയിൽ ആഗ്രഹിക്കുന്നത്? എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം പ്രയോജനകരമായി തീരുകയുള്ളൂ. നാം ദൈവത്തെ ആ നിലയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഓ നമുക്ക് ആ കാര്യത്തിനെ വർദ്ധിച്ചു വരാനായിട്ടും നിത്യകാലം നാം ദൈവത്തോട് ചേർന്ന് ആ നിലയില് ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ വെച്ച് അതിന് പകരം ദൈവത്തെ ഭയപ്പെട്ടു. ഞാനൊരു നല്ല അർത്ഥത്തിലല്ല അത് പറയുന്നത്, ദൈവത്തെ ഭയം വേണം. എന്നാൽ ആ നിലയിൽ ഈ കാര്യങ്ങളോട് അടുത്തു വരാതെയും ദൈവത്തിന്റെ ദയയെ സ്പർശിക്കാതെയും ദൈവത്തിന്റെ കരുണയെ കാണാതെയും ഇരുന്ന ഒരുവനായിട്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം ജീവിച്ച് കടന്നു പോകാനായിട്ട് കഴിയും. അങ്ങനെ കടന്നുപോയാൽ ഈ മൂന്നാമത്തവനെ പോലെ നാം അന്ന് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഈ മൂന്നാമന്റെ പ്രശ്നം എന്തായിരുന്നു? അവനെ നോക്കുക, അവൻ വളരെ എല്ലാം നീതിപൂർവം ചെയ്യുന്ന ഒരുവനാണ്. അവൻ നോക്കുമ്പോ ഈ യജമാനനെ ഏൽപ്പിച്ചതിന്റെ അകത്ത് ഒരു ന്യായമില്ല. നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ. ആ നിനക്കെടുക്കണമെങ്കിൽ നിങ്ങെന്ത് വേണം? നീ തന്നെ വയ്ക്കണം. നിനക്ക് കൊയ്യണമെങ്കിൽ എന്ത് വേണം? നീ തന്നെ വിതയ്ക്കണം. അതൊരു സാധാരണ ലോജിക്കല്ലേ, സാധാരണ ന്യായമല്ലേ? അതിനു പകരം ഈ യജമാനൻ എന്താ പറഞ്ഞേക്കുന്നത്? നീ വയ്ക്കാത്തത് ഞാൻ അധ്വാനിച്ച് നിനക്ക് കൊണ്ട് തരണമെന്നും നീ വിതയ്ക്കാത്തത് ഞാൻ അധ്വാനിച്ച് കൊയ്തുകൊണ്ട് തരണമെന്നും പറയുന്നതിന്റെ അകത്ത് യജമാനനെ ഒരു ലോജിക്കില്ല, ഒരു ന്യായമില്ല. ഞാൻ എന്റെ നീതിയായിട്ട് ചെയ്യുന്ന ആളാണ്, കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ് ന്യായം, നീതി. അതിനെ പിടിച്ച ഒരു സത്യം. ഓ ദൈവത്തിന്റെ ദയയെ അവന് സ്പർശിക്കാൻ കഴിയാതെ പോയി. നമുക്കും ഇതേ അപകടം തന്നെ സംഭവിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി നിയമത്തെ എല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഓ ഞാൻ ഒരു വാക്കുപോലും തെറ്റായിട്ട് പറയുന്നില്ല. ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നതെല്ലാം വളരെ ദൈവവചനാനുസരണവും മറ്റുള്ളവരുടെ മുമ്പിലും എല്ലാം വളരെ കൃത്യമാണ്. ഈ നിലയിലൊരു ഉറപ്പും ആ നിലയിലൊരു ബലവും നിനക്കുണ്ടോ? ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, മകനെ നീ ആ ബലമൊന്ന് നഷ്ടപ്പെട്ട് നീ ഇത്രി ചിലരെ കുറിച്ച് കാണുമ്പോ ദൈവം ചിലപ്പോ ഇങ്ങനെ ചിന്തിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. എന്റെ ഈ മകൻ ചില തെറ്റിലൊക്കെ ഒന്ന് അകപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പോലും ദൈവം ചിന്തിക്കും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഓ ദൈവത്തിന്റെ ദയയെ അറിയാതെ ഒരു തെറ്റും ചെയ്യാത്തവനായിട്ട് സ്വന്തം കണ്ണില് നിയമത്തിലെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുവനേക്കാളും ദൈവത്തിന് താല്പര്യം ഒരു തെറ്റ് ചെയ്ത ശേഷവും ഓടി വന്ന് കർത്താവേ എന്നോട് ക്ഷമിക്കണം, അവിടുത്തെ ദയയിൽ ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിന്റെ സ്നേഹത്തെ കരുണയെ തിരിച്ചറിയുന്ന ഒരുവനായിട്ടിരിക്കാനാണ് ദൈവം കൂടുതൽ ആഗ്രഹിക്കുന്നത്. നാം ആ നിലയിലാണോ? അതോ നാം കുറെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു തെറ്റും ചെയ്യുന്നില്ല, ചില ഡിമാൻഡുകളുണ്ട്, എല്ലാം ന്യായം അനുസരിച്ച് പോകണം. ഈ നിലയിലെ ക്രിസ്തീയ ജീവിതത്തെ നാം സമീപിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നാം നമ്മുടെ യജമാനന്റെ ആ ശരിയായ കാര്യത്തെ കണ്ടിട്ടില്ല. ദൈവം നീതിമാനാണ്, ദൈവം ദയുള്ളവനാണ്. പക്ഷേ ആ ദൈവത്തിന്റെ ആ ദയയെ അതിലും നീ നിൽക്കുന്നു എന്നുള്ള ബോധ്യം നിനക്ക് എത്രത്തോളം ഈ ഭൂമിയിൽ വെച്ചുണ്ടാകും, അത്രത്തോളം മാത്രമേ നിനക്ക് നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടാവുകയുള്ളൂ, അത്രത്തോളം മാത്രമേ നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്? അവിടെ ചെല്ലുമ്പോൾ നീ ദൈവത്തിന്റെ മുമ്പിൽ ചില ഡിമാൻഡൊക്കെ വെക്കും. ദൈവമേ, ഞാന് നീ എനിക്ക് തന്ന ഇത്ര ജീവിതം വളരെ കൃത്യമായിട്ട് ചെയ്തു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന അവകാശത്തിന്റെ പ്രതിഫലത്തിന് ഞാൻ യോഗ്യനാണ്. ആ അങ്ങനെ പറയുന്ന ഒരുവനും ഓ അവിടെ ദൈവത്തിന്റെ സന്നിധിയില് ആ നിലയില് അവന് അംഗീകാരം കിട്ടുകയില്ല എന്ന് നാം ഓർത്തിരിക്കണം. ദൈവത്തിന്റെ ദയയിലും കരുണയിലും അല്ലാതെ നമുക്ക് ദൈവസന്നിധിയിലെ പ്രവേശനമില്ല. ദൈവത്തിന്റെ ദയയെ കൂടുതൽ കരുണയെ കൂടുതൽ തിരിച്ചറിയുന്നവരായിട്ട് നമുക്കായിരിക്കാം. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിലും ഒക്കെയും നമ്മുടെ പ്രശ്നം, നാം ജീവിതത്തിലെ പല കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും വാക്കിലും പ്രവൃത്തിയിലും ഒന്നും തെറ്റാത്തവരായിട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബലം കടന്നു വരാനായിട്ടിടയുണ്ട്. ഞാൻ ഒരു സംഭവം കേട്ടത് ഓർക്കുന്നുണ്ട്. ഒരു പാട്ടുകാരി ഒരു വളരെ മനോഹരമായിട്ട് പാടുന്ന ഒരു കുട്ടി, ആ രണ്ടുപേര് ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. അപ്പോ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോ ഒരാള് അടുത്തിരുന്ന പാട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന, പാട്ടിന്റെ കാര്യത്തിൽ വളരെ വിദഗ്ധനായ ഒരാൾ അടുത്തിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, നോക്ക് ആ പെൺകുട്ടി നല്ലതായിട്ട് പാടുന്നുണ്ടല്ലോ, നല്ല മനോഹരമായ പാട്ട്, എത്ര ഹൃദയാവർജകമായ പാട്ട്, എത്ര ഹൃദയദ്രവീകരണക്ഷമമായ ഗാനം എന്നല്ലോ അദ്ദേഹം അതിനെ പ്രശംസിച്ച് പറഞ്ഞു. ഉടനെ ആ സംഗീതജ്ഞനായ മനുഷ്യൻ പറഞ്ഞു, നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്, പക്ഷേ ആ പെൺകുട്ടിയുടെ ഹൃദയം ഒന്ന് തകർന്നിരുന്നെങ്കിൽ, ആ പെൺകുട്ടിയുടെ ഹൃദയം ഒന്ന് തകർന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ മധുരോദരമായിട്ട് ആ പാട്ട് വരുമായിരുന്നു, നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുമായിരുന്നു. പറഞ്ഞത് വ്യക്തമായോ? പാട്ടുകളുടെ കാര്യങ്ങളെല്ലാം കൃത്യമാണ്, പക്ഷേ അത് കാണുന്ന സംഗീതജ്ഞൻ പറയുന്നു അവളുടെ പാട്ടിലെ അതിന്റെ രാഗവും താളവും എല്ലാം ഉണ്ട്, പക്ഷെ ആ ഹൃദയം കൂടെ ഒന്ന് തകർന്നിരുന്നെങ്കിൽ. നമുക്കറിയാം ഓടക്കുഴല്, നല്ല മനോഹരമായ ഓടക്കുഴല്, അതിൽ നിന്ന് ഗാനം ശരിയായിട്ട് വരണമെങ്കിൽ അതിന് ചില തുളകൾ വീഴണം. തുളകൾ വീഴാത്ത ഒരു ഓടക്കുഴലുമായിട്ട് ആർക്കെങ്കിലും പാട്ട് പാടാൻ നിൽക്കുമോ? ഇല്ല, തുളകൾ വീഴണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ക്രിസ്തീയ ജീവിതത്തോട് അടുത്ത് വരുമ്പോ എല്ലാം കൃത്യമായിട്ട് ചെയ്തും നമ്മുടെ ന്യായങ്ങളും നമ്മെ സംബന്ധിച്ചെല്ലാം ആ നിലയിലാണോ നാം ദൈവത്തെ സമീപിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ആളിനെ പോലെ, മൂന്നാമത് പറഞ്ഞ ആ പ്രത്യനെ പോലെ, നമുക്ക് ചില ന്യായങ്ങളുണ്ട്. ഞാനെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് എന്റെ, അതുകൊണ്ട് യജമാനും എന്നോട് ന്യായമായിട്ട് പെരുമാറണം എന്നൊരു ഡിമാൻഡ് നമുക്കുണ്ടാവും. അതിന് പകരം ഒന്നാമത്തവനെയും രണ്ടാമത്തവനെയും പോലെ ദൈവത്തിന്റെ ദയയും കരുണയും സ്പർശിച്ചവരായിട്ട്, ഓ ദൈവമേ നീ അല്ലാതെ നിന്നോടുള്ള സ്നേഹത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യും, എനിക്ക് തെറ്റുകൾ വരും, തെറ്റ് വരാത്തവനല്ല ഞാൻ, തെറ്റ് വന്നാൽ നിന്റെ അടുത്തേക്ക് ഓടി വരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ നിലയിൽ ദൈവത്തെ കൂടുതൽ അടുത്തറിയുന്നവരായിട്ട് നാം ആയിരിക്കണം. ഞാൻ ഓർക്കുന്നത് കർത്താവിന് പല ശിഷ്യന്മാരുണ്ട്, പക്ഷെ തന്നെ ഒന്ന്, നീ എന്റെ വിലാപ്പുറത്തുനിന്ന് ഒന്ന് കൈയിടുക, നീ എന്റെ ആണിപ്പഴുതുകളിൽ ഒന്ന് വിരലിടുക എന്ന് പറഞ്ഞ ഒരു ശിഷ്യനെ നിർബന്ധിക്കേണ്ടതായിട്ട് വന്നു. ആരെയാണത്? സംശയക്കാരനായ തോമാസിനെയാണ്. തോമാസ് ശിഷ്യനാണ്, പക്ഷെ നീ എന്നെ ഒന്ന് സ്പർശിക്ക്, നീ എന്നെ ഒന്ന് തൊട്ടറിയ എന്ന് യേശുവിന് പറയേണ്ടി വന്നു. എന്നാൽ യോഹന്നാനോട് അങ്ങനെ പറയേണ്ടി വരുന്നില്ല. അവന് ഓ യേശുവിന്റെ മാർവിലെ ചാരിയിരിക്കുന്നു. യേശുവിന്റെ മാർവിൽ യോഹന്നാൻ ചാരിയിരിക്കുമ്പോൾ യോഹന്നാനോട് നമ്മൾ ചോദിക്കുക, യോഹന്നാനെ നിനക്ക് എന്താ ഇത്ര ധൈര്യം? നീ മഹാപരിശുദ്ധനായ കർത്താവിന്റെ നെഞ്ചോട് ചേർന്നിരിക്കത്തക്കുള്ള നിനക്കെന്താ യോഗ്യത? യോഹന്നാൻ പറയും, സഹോദരന്മാരെ, എനിക്കൊരു യോഗ്യതയും ഇല്ല. ഞാന് ഈ വഴിക്കൊന്നും ആഗ്രഹിച്ചവനല്ല. ഞാന് മീൻപിടുത്തക്കാരനും ഒക്കെ ആയിട്ട് നടന്നപ്പോ കർത്താവിന്റെ ദയ എന്നെ തേടി വന്നു. അവിടെ തന്നെ തന്റെ ശിഷ്യനാക്കി, മൂന്ന് ശിഷ്യന്മാരിൽ ഒരാളാക്കി തീർത്തു. എന്നിട്ടും ഞാൻ ദൈവത്തിന്റെ ദയയെ അറിഞ്ഞില്ല. എന്നോട് ആ നിലയിൽ അവിടുന്ന് കരുണ കാണിച്ചിട്ടും ഞാൻ അതിനെ മനസ്സിലാക്കിയില്ല. കൃപയെന്ന് പറയുന്നത് ഒരർഹതയും ഇല്ലാത്തടത്ത് പകരപ്പെടുന്ന ദാനമാണ്. എനിക്കതിന്റെ നിർവചനമൊക്കെ അറിയാം, പക്ഷെ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയെ എനിക്ക് അപ്പോഴും വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ദൈവമേ ഈ ഗ്രാമത്തിൽ തീ ഇറക്കി ഇവരെ മുഴുവൻ മുച്ചൂടും നശിപ്പിക്ക എന്ന് പ്രാർത്ഥിച്ചവനാണ് ഞാൻ. യോഹന്നാൻ പറയും, നെഞ്ചത്ത് കൈവച്ച് യോഹന്നാൻ പറയും, ഞാന് ദൈവത്തിന്റെ കരുണയെ ആ നിലയിൽ മനസ്സിലാക്കിയില്ല. ഞാന് ഒരു ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് പ്രാർത്ഥിച്ചവനാണ്. പിന്നെ ഒരിക്കൽ വന്നിട്ട് ദൈവമേ എന്റെ ഈ കൂട്ടുസഹോദരന്മാരെക്കാളൊക്കെ എന്നെ കേമനാക്കി ഒന്നിനും നിന്റെ വലത്തോ നിന്റെ ഇടത്തോ അവിടെ ഇരുത്തണേ എന്ന് വന്ന് ശുപാർശ ചെയ്തവരാണ് ഞാൻ. ഞാൻ ശുപാർശ ചെയ്താൽ ചിലപ്പോൾ വേണ്ട പോലെ കേട്ടില്ലെന്ന് വെച്ച് എന്റെ അമ്മയെ കൂടെ വിളിച്ചോണ്ട് വന്നു. യേശുവിന്റെ അമ്മ മറിയയുടെ സഹോദരിയാണ് എന്റെ അമ്മ, അവളെ കൊണ്ടുകൂടെ പറയിപ്പിക്കാം എന്ന് വിചാരിച്ച് ചെന്നു. ഓ ഇപ്പഴ് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും എന്റെ മേൽ ചൊരിഞ്ഞ ആ കരുണയ്ക്ക് ഞാൻ ഒട്ടും അർഹനല്ല. അതിൽ നിന്ന് അവിടുത്തെ ആ ദയെ വേണ്ടതുപോലെ മനസ്സിലാക്കി ജീവിതത്തിന് പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും എനിക്കറിയാം എന്റെ യേശു എന്നോട് ഇഷ്ടമുള്ളവനാണെന്ന് എനിക്കറിയാം. അവിടുത്തെ മാർവില് എനിക്ക് ചാരാന് സന്തോഷമേ ഉള്ളൂ. അവിടുന്ന് എന്റെ തെറ്റുകളെ ക്ഷമിക്കുന്നവനാണ്. എന്റെ ഈ നിലയിലുള്ള നിഗളത്തെയും എന്റെ ഈ നിലയിലുള്ള ആത്മീയ വിവേചനമില്ലായ്മയൊക്കെ എന്റെ യേശു ക്ഷമിച്ചിട്ടുണ്ട്. അവൻ എന്റെ പ്രാണപ്രിയനാണ്, ഞാൻ അവന്റെ മാർവോടെ ചാരിയിരിക്കും. യോഹന്നാൻ അതാണ് പറയുന്നത്. അതേസമയം തോമസ് മാറി നിൽക്കുകയാണ്. തോമസിനോട് പറയുക, നീ എന്നെ സ്പർശിച്ചു നോക്ക്, എന്നെ കൂടുതൽ അറിയ, എന്നെ ഒന്ന് തൊട. പ്രിയമുള്ളവരെ, നാം ഏത് തലത്തിൽ നിൽക്കുന്നു? തോമസിന്റെ ജീവിതത്തിൽ ആ നിലയിൽ ഒരിക്കലും സംശയിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റെന്തെങ്കിലും പ്രകടമായ ഒരു തിന്മ അവനെ കുറിച്ച് പറയാനായിട്ട് ഇല്ല. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് തെറ്റുകളിൽ വീണാലും കർത്താവിന്റെ അടുത്ത് ഓടിയെത്താൻ, കർത്താവിന്റെ അടുത്ത് ഓടിയണയാൻ, കർത്താവിനോടുള്ള ആ അടുപ്പം പ്രാഗൽഭ്യം നഷ്ടപ്പെടാതെ അതിന് പ്രാഗൽഭ്യമുള്ളവനായിട്ട് അടുത്ത് ഓടിയെത്താനും അവിടുത്തെ മാർഗോട് ചാരിയിരിക്കാനും കഴിയുന്നവനായിട്ട് ആയിത്തീരണം. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തെറ്റിലകപ്പെടല്ലേ കർത്താവെ, ഞാന് ഓ ഈ സഭയിൽ വന്നു, ആ ഒരു പ്രയാസവും എന്നെ കൊണ്ടുണ്ടാകരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറയുന്ന സഹോദരൻ, നീ കുറെ പ്രയാസം ഉണ്ടാക്കിക്കോ, പക്ഷെ നീ ആ പ്രയാസങ്ങളിലൂടെ കർത്താവിനെ കൂടുതൽ തിരിച്ചറിയ, കർത്താവിന്റെ ദയയെ കൂടുതൽ കാണ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ നാം നമ്മുടെ കർത്താവിനെ കൂടുതൽ തിരിച്ചറിയണം, കൂടുതൽ അറിയണം. പൗലോസ് പറയുമ്പോ, പൗലോസ് അറിയുന്ന കർത്താവിനെ കൂടുതൽ തിരിച്ചറിയുന്ന രംഗങ്ങളുണ്ട്. അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ താൻ അനുഭവിക്കുമ്പോ, അവന്റെ കഷ്ടങ്ങളുടെ പങ്കാളിയാകുമ്പോ, അവന്റെ ക്രൂശിന്റെ പങ്കാളിത്തം താന് പങ്കിടുമ്പോ, പൗലോസ് പറയുന്നു, ഞാൻ അവനെ അറിയുന്നു, അറിയുന്നു, അറിയുന്നു എന്ന് പറയുന്നു. നാം കർത്താവിനെ അറിയുന്ന രംഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഈ ലോക ഈ നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 13 തന്നെ ആ വചനങ്ങളുടെ മുമ്പാകെ ഞാൻ പലപ്പോഴും നിശബ്ദനായിട്ട് ഇരുന്നിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13 ആ വചനങ്ങൾ, ആ വചനത്തെക്കുറിച്ച് നോക്കുക. സ്നേഹത്തെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞു പോകുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. പിന്നെ സ്നേഹത്തെക്കുറിച്ച് ദീർഘമായിട്ട് പറയുന്നു. സ്നേഹം എന്തു ചെയ്യുന്നു? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. 4 മുതലുള്ള വചനങ്ങൾ. ദയ കാണിക്കുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. തീർക്കുന്നില്ല. അയോഗ്യമായിട്ട് നടക്കുന്നില്ല. സ്വാർത്ഥം, സ്വാർത്ഥം, സെൽഫിഷ്നസ് അതില്ല. ദേഷ്യപ്പെടുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം കൊടുക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. ഈ നിലയിൽ സ്നേഹിക്കാൻ എനിക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, നിനക്ക് കഴിയുമോ? ഈ ഞാൻ ഈ വചനങ്ങളോട് അടുത്ത് വരുമ്പോൾ, സത്യത്തിൽ ഈ സ്നേഹത്തിന്റെ ഈ അളവ് കാണുമ്പോൾ, ഈ മാനദണ്ഡം കാണുമ്പോൾ, ഈ നിലയിൽ നമുക്ക് ആർക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും? സത്യത്തില് ഓ, ഇത് യേശുവിന്റെ ജീവന്റെ ഒരു വെളിപ്പെടുത്തലാണ് നാം ഇവിടെ കാണുന്നത്. യേശുവിന് മാത്രമേ ഈ നിലയിൽ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. ഓ, ദീർഘമായിട്ട് ക്ഷമിക്കുക, ദയ കാണിക്കുക, സ്പർശിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഓ, കർത്താവിന്റെ ജീവന്റെ ആ നിലയിലുള്ള ഒരു ക്രോസ് സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിന്റെ ജീവൻ, ഓ, അവന്റെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് നാം വായിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ദൈവം സ്നേഹമാണ്. യേശു സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഓ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അത് കാണിക്കുമ്പോ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും, കർത്താവെ, എനിക്കെല്ലാം പൊറുക്കാൻ കഴിയുന്നില്ല, എല്ലാം സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആ നിലയിൽ ദേഷ്യപ്പെടാനും ദോഷം കണക്കിടാതിരിക്കാൻ ആ നിലയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ നാം കാണണം, ഇത് യേശുവിന്റെ ജീവനാണ്. ഈ ജീവന് കാണുമ്പോ ഇതിലേക്ക് കടന്നു വരാനായിട്ട് അതിനായിട്ടുള്ള ഒരു ആവലാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിയോ എന്നല്ല കർത്താവ് ചോദിക്കുന്നത്, മറിച്ച് നിനക്ക് ദീർഘമായിട്ട് ക്ഷമിക്കാൻ പഴയതിനേക്കാൾ ഇപ്പോൾ കഴിയുന്നുണ്ടോ? പൊറുക്കാൻ കഴിയുന്നുണ്ടോ? ഓ, വിട്ടുകൊടുക്കാൻ കഴിയുന്നുണ്ടോ? കയ്യിലുള്ളത് നഷ്ടപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? എന്നിട്ടും ഒരു കണക്ക് സൂക്ഷിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ ജീവനെ നമ്മൾ സ്പർശിക്കുകയാണ്, തൊട്ടറിയുകയാണ് ചെയ്യുന്നത്. യേശു ഒരിക്കൽ പുരുഷാരത്തിനോടൊപ്പം നടന്നുപോയപ്പോൾ ഒരു സ്ത്രീ വന്ന് യേശുവിന്റെ തൊങ്ങലിനെ തൊട്ടു, വസ്ത്രത്തിന്റെ തൊങ്ങലിനെ തൊട്ടു. യേശു ഉടനെ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, എന്നെ തൊട്ടതാ? ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഒത്തിരി പേര് നിന്നെ തിക്കി തിരക്കുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ നിന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്തർത്ഥമാവുള്ളത്? യേശു പറഞ്ഞു, അങ്ങനെയല്ല, എന്നിൽ നിന്ന് ഒരു ചോർച്ച സംഭവിച്ചു. എന്റെ ശക്തിയിലെ ഒരു ചോർച്ച സംഭവിച്ചു. എന്റെ ശക്തി ഇവിടെ ഒന്ന് മാറിപ്പോയത് ഞാൻ കാണുന്നുണ്ട്. ആ നിലയിൽ എന്നെ തൊട്ടത് ആരാണ്? ആ സ്ത്രീയായിരുന്നു, രക്തസ്രവക്കാരിയായ സ്ത്രീയായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ജീവനെ നാം ഈ നിലയിൽ സ്പർശിക്കുമ്പോ കർത്താവ് അത് അറിയുന്നുണ്ട്. ഇത് പറയാനാണ് ഞാൻ പറഞ്ഞത്. നാം എല്ലാം പൊറുക്കുകയും എല്ലാം വിട്ടുകൊടുക്കുകയും ദീർഘമായി ക്ഷമിക്കുകയും ചെയ്യുമ്പോ 1 കൊരിന്ത്യർ 13 ഈ യേശുവിന്റെ ജീവന്റെ ഒരു തൊങ്ങലിൽ നമ്മൾ തൊടുകയാണ് ചെയ്യുന്നത്. തൊടുമ്പോൾ യേശുവിൽ നിന്ന് ആ ശക്തി വരുന്നത് യേശുവിനറിയാം, എന്നെ തൊട്ടതാരെ തിരിച്ചറിഞ്ഞു അവളും, ഞാൻ ഇനി മറഞ്ഞിരിക്കുന്നില്ലെന്ന് കണ്ട യേശുവിന്റെ മുമ്പാകുമ്പോൾ. നമുക്ക് ദൈവത്താല് കൂടുതൽ അറിയപ്പെടാൻ കഴിയുന്നതിനെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. ക്രൂശിന്റെ പങ്കാളിത്തം ദൈവം നമ്മളെ കൂടുതൽ അറിയുന്ന ഇടമാണ്. അവന്റെ ജീവനിലുള്ള പങ്കാളിത്തം നാം നമ്മെ ദൈവം കൂടുതൽ അറിയുന്ന ഇടമാണ്. പ്രിയമുള്ളവരെ, അവന്റെ ദയയിലെ കരുണയിലെ നാം നിൽക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ അറിയുന്ന ഇടമാണ്. ആ ദയയിലും കരുണയിലും ആശ്രയിച്ച് സ്വന്തം ബലം കൂടാതെ, സ്വന്തം ന്യായം കൂടാതെ, ഒരു ന്യായീകരണവും ആ നിലയിലെ ഒരു യോഗ്യതയും കൂടാതെ അവിടുത്തെ നെഞ്ചോട് നമ്മൾ ചാരുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ അറിയുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ലോകജീവിതം തന്നിരിക്കുന്നു, ഒരു റാത്തൽ തന്നിരിക്കുന്നു. ഈ ഒരു റാത്തൽ കൊണ്ട് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുമോ? നാം ദൈവത്തെ കൂടുതൽ അറിയുന്നതിനനുസരിച്ച് അവിടുന്ന് നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ദൈവത്താണ് നമ്മൾ അറിയപ്പെടുന്നത് പോലെ നിത്യകാലം നാം അന്ന് അറിയപ്പെടും എന്നുള്ള ഈ വചനങ്ങൾ നമുക്ക് ധൈര്യം തരട്ടെ. ഇന്ന് നമ്മുടെ മുമ്പിൽ കർത്താവിന്റെ മേശയുണ്ടല്ലോ, കർത്താവിന്റെ മേശ. ഇതൊരു സ്നേഹവിരുന്നാണ്, കർത്താവിന്റെ മേശ എന്നാണ് പറയുന്നത്. ഇതിനുള്ള മുഴുവൻ നിലയും കർത്താവ് കൊടുത്തു കഴിഞ്ഞു. ഈ നിലയിൽ അപ്പവീഞ്ഞുകൾ രക്തത്തിന്റെയും ആ നിലയിലുള്ള പ്രതീകമായിട്ട് നമ്മുടെ മുമ്പാകെ വെക്കുമ്പോൾ അതിനുള്ള രക്തം കർത്താവ് ചൊരിഞ്ഞു കഴിഞ്ഞു. ക്രൂശിൽ അവിടുന്ന് ആ രക്ഷയിലെ പ്രവൃത്തി നിർവഹിച്ചു കഴിഞ്ഞു. കർത്താവ് മേശ മുഴുവൻ ഒരുക്കി കഴിഞ്ഞു. മേശയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും കർത്താവ് ചെയ്തു കഴിഞ്ഞു. നമ്മളോടുള്ള ആഹ്വാനം എന്താ? വന്ന് പങ്കാളികളാകുക, ഈ സ്നേഹസദ്യയിൽ വരിക, കൂട്ടായ്മ ആചരിക്കുക. നോക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അത് കൂടുതലൊരു അന്യോന്യമുള്ള അറിവിലേക്കാണ് നടത്തുന്നത്, ഒരു കൂട്ടായ്മയാണ് അത് കാണിക്കുന്നത്. നാം നമുക്ക് ഇന്ന് അർത്ഥപൂർണമായിട്ട് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കാനായിട്ട് കഴിയുമോ? കർത്താവിനോട് പറയുക, കർത്താവേ, കർത്താവേ, എനിക്കൊരു ജീവിതം അവിടുന്ന് തന്നു. ഈ ജീവിതത്തിന് കർത്താവെ നിന്നെ ഒത്തിരി ഒത്തിരി ന്യായത്തിന്റെയും നീതിയുടെയും ഒക്കെ നിലയില് ഒത്തിരി ഉപദേശങ്ങൾ അറിയാവുന്നവനായിട്ടും ഒത്തിരി ഒത്തുവാക്യങ്ങൾ അറിയാവുന്നവനായിട്ടും ഒത്തിരി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവനായിട്ടും ഒക്കെ അറിയാനല്ല, അങ്ങനെ നിന്നെ അറിയാൻ ഒക്കെയില്ലല്ലോ കർത്താവെ. നിന്റെ ദയയെ സ്പർശിക്കാതെ, നിന്റെ ഹൃദയത്തോട് ചേരാതെ നിന്നെ അറിയാനായിട്ട് ഒക്കെയില്ലല്ലോ കർത്താവെ. എനിക്കൊരു ജീവിതം കൊണ്ട് നിന്റെ ഹൃദയത്തോട് എത്രയും ചേർന്ന് വരണം. നിന്നെ ആ നിലയിൽ സ്പർശിക്കണം. നിന്നെ നീ ചെയ്തതുപോലെ ഇവർ ചെയ്യുന്ന എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ അവിടുത്തെ ദീർഘമായ ക്ഷമയെ ഒരു പരിമിതമായ അളവിലേലും അതിന്റെ ഒരു തൊങ്ങല്ലെങ്കിലും എനിക്ക് സ്പർശിക്കാൻ കഴിയണം. സ്പർശിക്കാൻ കഴിയുമ്പോൾ അവിടുന്ന് പറയും, അവിടുത്തെ ശക്തി ചോർന്നു പോയത് അവിടുന്ന് അറിയും, എന്നിലേക്ക് ഒഴുകിയത് അവിടുന്ന് അറിയും. അവിടുന്ന് തിരിഞ്ഞു നോക്കും, എന്നെ തിരിച്ചറിയും. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ഈ ലോകജീവിതം. നമുക്ക് കർത്താവിനെ കൂടുതൽ അറിയാനുള്ള, കർത്താവിന്റെ ആ ജീവന്റെ പങ്കാളിത്തം കൂടുതൽ അനുഭവിക്കാനുള്ള എത്ര വലിയൊരു സാധ്യതയാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് അവനെ തിരിച്ചറിയാം. സഹോദരി, നീ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിന്നെ ആളുകൾ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കുകയും നിന്നെ ഒറ്റപ്പെടുത്തുകയും നീ നന്മയ്ക്കായിട്ട് ചിന്തിച്ച പല കാര്യങ്ങളെയും തെറ്റായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഓ കർത്താവ്, കർത്താവ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കർത്താവിനോടുള്ള ആ കഷ്ടങ്ങളിൽ അവിടുത്തെ ക്രൂശിന്റെ ഒരു പങ്കാളിത്തം നീ വഹിക്കുകയാണ്. നീ കർത്താവിനെ കൂടുതൽ അറിയുകയാണ്. കർത്താവ് നിന്നെ കൂടുതൽ അറിയുകയാണ്. ഒരു പിറുപിറുപ്പില്ലാതെ ഇതിലൂടെ കടന്നു പോകാനായിട്ട് കഴിയുമോ? കഴിയുമോ? കഴിയുമ്പോ ഓ അത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കാനായിട്ട് നീ അർഹത നേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വരുന്ന കഷ്ടങ്ങളെ ഈ നിലയിലെ കാണാം. നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങളെ ഈ നിലയിലെ കാണാം. നമുക്ക് സംഭവിക്കുന്ന തെറ്റിദ്ധാരണകളെ, ആളുകളാൽ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളെ ഒക്കെ നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കാനുള്ള അവസരമായിട്ട് നമുക്ക് കാണാം. അവിടുത്തെ നെഞ്ചോട് കൂടുതൽ ചേരാനുള്ള അവസരമായിട്ട്. നീ മറ്റാരോട് പറഞ്ഞാലും നിന്റെ വേദന മനസ്സിലാവുകയില്ല. സഹോദര, ചെറുപ്പക്കാരൻ അതിന്റെ കണ്ണീര് വേറെ ആരും കാണുകയില്ല. നീ അവിടുത്തെ നെഞ്ചിന് തലചായിച്ചിരിക്കാമെങ്കിൽ നിന്റെ കണ്ണീരിൽ നെഞ്ചിനിറങ്ങുന്ന ആ കണ്ണീരിന്റെ ചൂട് അവിടുത്തെ നെഞ്ചിനെ പൊള്ളിക്കും. നിന്നെ തിരിച്ചറിയും. എന്റെ മകനെ, മകളെ, നീയെ കഴിയുന്നു. അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന കരം നിന്നെ വലയിക്കുകയും കർത്താവ് നിന്നെ തിരിച്ചറിയും. ഈ നിലയിൽ കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അതിനായിട്ടുള്ള ഒരു ജീവിതം, ഒരു റാത്തൽ നമ്മുടെ മുമ്പാകെ തന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് ഈ മേശയിൽ അർത്ഥപൂർണമായിട്ട് പങ്കെടുക്കുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ, എന്റെ ജീവനെ കൂടുതൽ സ്പർശിച്ചവനായിട്ട് എനിക്ക് ഈ ലോക ജീവിതം നയിക്കണം. കേവലം ഇതിന്റെ ചില തത്വങ്ങൾ അറിഞ്ഞവനായിട്ടും ചില ക്രിസ്തീയ ജീവിതത്തിന്റെ 101 അടിസ്ഥാന ഉപദേശങ്ങൾ അറിഞ്ഞവനായിട്ടും അങ്ങനൊന്നും നിന്നെ അറിയാനായിട്ട് ഒക്കെയില്ല. കരുണയുടെയും സ്നേഹത്തിന്റെയും ആ വഴിയിലൂടെ അല്ലാതെ, ക്രൂശിന്റെ ആ മാർഗത്തിലൂടെ അല്ലാതെ നിന്നെ അറിയാനായിട്ട് കഴിയയില്ലല്ലോ കർത്താവേ. ഞാനത് അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നിത്യമായ കാലം നിന്നോട് ആ നിലയിൽ ഒരു അടുപ്പം അവിടെ വെച്ചുണ്ടാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് വാഞ്ചിക്കുന്നു എന്ന് നമുക്ക് പറയാമോ? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് നമുക്കൊരു ജീവിതം ഭൂമിയിലെ കർത്താവ് തന്നിരിക്കുമ്പോൾ നാം ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇതുകൊണ്ട് ഒത്തിരി ഒത്തിരി പ്രവൃത്തി ചെയ്ത് കർത്താവിന്റെ മുമ്പാകെ ഒത്തിരി ആത്മാക്കളെ എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച്, അത് വേണ്ടതല്ല ഞാൻ പറയുന്നത്, അത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. അപ്പോഴും അതിനൊക്കെ അപ്പുറത്ത് ഓ ദൈവത്തോടുള്ള ആ ബന്ധം, ദൈവം നിനക്കിന്ന് ആരാണ്, കർത്താവ് നിന്നെ സംബന്ധിച്ചിടത്തോളം ആരാണ്, നീ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്, അവിടുത്തെ ഹൃദയത്തോട് നീ ചേർന്നിരിക്കുന്നുണ്ടോ, അവിടുത്തെ നിത്യജീവന്റെ ആ ജീവനിലെ അതിന്റെ സ്പർശം, ഓ നീ ആ നിലയിലെ വിരല നീട്ടി തൊടുന്നവളുമായി തീർന്നിട്ടുണ്ടോ, കഷ്ടങ്ങളിൽ അവിടുത്തെ ക്രൂശിന്റെ പങ്കാളിത്തം നമുക്കുണ്ടോ? നമുക്ക് പറയാം, കർത്താവേ എനിക്കൊരു ജീവിതമേ ഉള്ളൂ, അത് എത്ര നാൾ എന്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. കർത്താവേ എന്റെ മുമ്പിലുള്ള നാളുകള് കർത്താവിനെ കൂടുതൽ അറിയണം. ഇന്ന് ഞാൻ അംശമായിട്ട് അറിയുന്നു, അന്ന് ഞാൻ നിന്നെ എങ്ങനെ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ നീ എന്നെ എങ്ങനെ അറിയപ്പെട്ടോ, ആ തലത്തിന് നിത്യമായിട്ട് അറിയപ്പെടുന്നല്ലോ കർത്താവേ. അതുകൊണ്ട് ആ കാഴ്ചപ്പാട് എനിക്കിന്ന് തന്നിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ആ കാര്യത്തെക്കുറിച്ച് എന്റെ ഉള്ളത്തിൽ ഉണർത്തിയിരിക്കുമ്പോൾ, ഞാൻ എന്റെ ജീവിതത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കർത്താവിനെ കൂടുതൽ അറിയാനായിട്ട് ആ കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഞാൻ അതിനായിട്ട് വാഞ്ചിക്കും. നമുക്ക് പറയാമോ, ഞാൻ അതിനായിട്ട് എന്തനുഭവിക്കണം കർത്താവേ? ഒരു പാട്ടുകാരൻ പറയുന്ന, പരിഹാസമോ നിന്നയോ അതാണോ ഞാൻ ഈ ഭൂമിയിൽ നിൽക്കേണ്ടത്? പരിതാപമായിട്ട് മറ്റുള്ളവരുടെ കണ്ണില് ഇവൻ പാവം, അയ്യോ കഷ്ടം, എന്നാലും ഇവനെ സംഭവിച്ചല്ലോ, ആ നിലയില് പരിതാപം അതോടെയാണോ ഞാനോ ജീവിക്കേണ്ടത്? കർത്താവേ നീ എന്നെ സ്നേഹിച്ച ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാം.